ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മദീൻ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നുഞ്ഞേരി. ചന്ദ്രശേഖരൻ ദത്തന്റെ മൂത്തപുത്രൻ, അച്ഛന്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട മകനും, അനിയത്തിമാരായ അരുന്ധതിയുടെയും അഭിരാമിയുടെയും ജീവനായ ജ്യേഷ്ഠൻ. പക്ഷെ അരുന്ധതിക്ക് ഏട്ടന്റെ സ്നേഹം ഒറ്റ കിട്ടണമെന്ന അത്യാഗ്രഹമായിരുന്നു. ശേഖരന് രണ്ടുപേരെയും ഒരുപോലെ ആയിരുന്നെങ്കിലും കുട്ടിക്കുറുമ്പിയായ അഭിരാമിയോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ട്. അവരെ പോലെ ഭാഗീരഥിയെയും സ്വന്തം പെങ്ങളെ പോലെ അയാൾ ചേർത്ത് പിടിച്ചിരുന്നു. കളിക്കൂട്ടുകാരിയായ മഹാലക്ഷ്മി ശേഖരൻ പ്രണയിച്ച് വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ശേഖരന് ആർമിയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ശേഖരൻ ആർമിയിലേക്ക് പോകുമ്പോൾ മഹാലക്ഷ്മി ഗർഭിണിയായിരുന്നു. വൈകാതെ മഹിനാഥൻ ജനിച്ചു. ആദി ജനിച്ചപ്പോഴാണ് ശേഖരൻ മക്കളെയും ഭാര്യയും കാശ്മീരിലേക്ക് കൊണ്ടുപോയത്. ശേഖരൻ എപ്പോഴും തിരക്കിലായതിനാൽ ലക്ഷ്മിക്കും കുഞ്ഞുങ്ങൾക്കും ജോലിക്കാരനും അയാളുടെ ഭാര്യയുമാണ് അവർക്ക് തുണയായി ഉണ്ടായിരുന്നത്. ചെറുപ്രായത്തിലെ ശേഖരൻ തന്റെ ജോലിയിൽ ആത്മാർത്ഥതയുള്ളവനായിരുന്നു. കശ്മീരിൽ അതിക്രമിച്ചു കയറുന്ന പാകിസ്ഥാൻ തീവ്രവാദികളിൽ സറണ്ടറാവുന്ന കുറ്റവാളികൾ ശേഖരന്റെ കൈയുടെ ചൂട് നന്നായി അറിഞ്ഞിരുന്നു. കാശിനാഥന്റെ അതേ ദേഷ്യമായിരുന്നു ശേഖരനും. പാകിസ്ഥാൻ തീവ്രവാദികൾ സ്വന്തം രാജ്യത്തെ മോശമായി പറഞ്ഞു കേൾക്കുന്ന എല്ലാ ജവാന്മാരെ പോലെ അയാൾക്കും സഹിച്ചിരുന്നില്ല. കുറ്റവാളികളെ തള്ളുന്നതിന് അയാളെ ശത്രുവായി കണ്ടിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് ശേഖരനെന്നും വഴക്കിയിട്ടിരുന്നു. ആദിക്ക് 2 വയസ്സായപ്പോൾ ലക്ഷ്മി വീണ്ടും ഗർഭിണിയായി. ദേവികി കശ്മീരിലേക്ക് അവളെ നോക്കാൻ വേണ്ടി പോയി. മാസങ്ങൾക്ക് ശേഷം ഇരട്ടക്കുട്ടികളായ സൂര്യയും സത്യയും ലക്ഷ്മി പ്രസവിച്ചു. തൽക്കാലം യാത്ര ഒഴിവാക്കാൻ ദത്തൻ പറഞ്ഞുകൊണ്ട് അവർ അവിടെ തന്നെ നിന്നു. കുഞ്ഞുങ്ങളെ കാണണമെന്ന് അഭിരാമി വാശി പിടിച്ചപ്പോൾ ദത്തൻ പോവാൻ അനുവദിച്ചു. 2 മാസത്തേക്ക് അഭിരാമിയും ഭാഗീരഥിയും കാശ്മീരിലേക്ക് പോയി. കുഞ്ഞുങ്ങളെ നോക്കാൻ അഭിരാമിക്കും ഭാഗിക്കും നല്ല ഉത്സാഹമായിരുന്നു. കാശ്മീരിലെ പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷനായ ഗുൽമർഗിൽ പോകണമെന്ന് അഭിരാമി ഒരു ദിവസം വാശി പിടിച്ചു. ശേഖരൻ ആദ്യം എതിർത്തെങ്കിലും അവളുടെ വാശിക്ക് മുമ്പിൽ കീഴടങ്ങി. ശേഖരനും അഭിരാമിയും ഭാഗീരഥിയും കൂടിയാണ് ഗുൽമർഗിലേക്ക് പോയത്. കുട്ടികൾ ഉള്ളതുകൊണ്ട് ലക്ഷ്മി പോയില്ല. ശേഖരനോടൊപ്പം അവർ അവിടേക്ക് മുമ്പ് പോയതായിരുന്നു. വെള്ളപ്പുതപ്പണിഞ്ഞ് മഞ്ഞൽ കുളിച്ച ഗുൽമർഗ് മിഴിവെട്ടാതെ ആമിയും ഭാഗിയും നോക്കി നിന്നു. സ്വർഗത്തിലെത്തിയ പോലെ തുള്ളിച്ചാടി ആമി മഞ്ഞിലൂടെ ഓടാൻ തുടങ്ങി. ഭാഗി ഒതുക്കത്തോടെ ശേഖരന്റെ കൈപ്പിടിച്ച് നടന്നു. ഭാഗിക്കുട്ടി വായോ. ആമി ഒതുങ്ങി നടക്കുന്ന അവളെ വലിച്ചുകൊണ്ട് മഞ്ഞിലൂടെ ഓടി. ആമി ചിരിച്ചുകൊണ്ട് മഞ്ഞൻകെട്ടകൾ ഭാഗിയുടെ മേലേക്ക് എറിഞ്ഞെങ്കിലും ഭാഗി തിരിച്ചറിയാതെ അവളുടെ കുസൃതികൾ നോക്കി ചിരിക്കും. എന്താ മോളെ, ഇത് ഭാഗിക്കുട്ടിക്ക് തണുക്കുന്നുണ്ട്, അതിനെറിയില്ലടാ. ഇല്ലേ ചന്ദ്ര, ഭാഗ്യക്ക് ഇഷ്ടായി, അവള് ചിരിക്കുന്നുണ്ടോ? സുന്ദരിയ എന്റെ ഭാഗ്യ, വാടാ. അവള് ചേർത്ത് പിടിച്ച് ആമി മഞ്ഞിലൂടെ നടന്നു. അവരുടെ സ്നേഹം കണ്ട് ശേഖരന്റെ മിഴികൾ നിറഞ്ഞു. ശേഖരൻ മുമ്പിൽ നടക്കുമ്പോൾ ഭാഗ്യ ആമിയും തൊട്ടുപുറകിൽ കൈകോർത്ത് നടക്കുകയായിരുന്നു. അപ്പോഴാണ് കുറച്ച് ചെറുപ്പക്കാർ ഭാഗ്യയുടെ ആമിയുടെയും പിന്നിൽ നിന്ന് കമന്റ് അടിക്കാൻ തുടങ്ങിയത്. ഭാഷ കേട്ടപ്പോൾ മലയാളികളാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ തിരിഞ്ഞുനോക്കാതെ ശേഖരന്റെ അടുത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ശേഖരൻ പരിചയക്കാരായ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴായിരുന്നു കുറച്ച് ചെറുപ്പക്കാർ വഴക്കിടുന്നത് ആമിയും ഭാഗ്യയും കണ്ടത്. അഭിരാമി എന്താണെന്ന് നോക്കാൻ ഭാഗ്യയുടെ കൈപ്പിടിച്ച് അങ്ങോട്ട് ഓടി. ഒരു ചെറുക്കനെ മുഖത്തേക്ക് ഒരുത്തൻ അടിക്കുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് അടിക്കുന്നവൻ ലേഡീസ് വാലറ്റ് തട്ടിപ്പറിച്ച് ആ ചെറുപ്പക്കാരനെ തുറന്നുനോക്കി. തല്ലുവാങ്ങിയവനെ ഒന്നുകൂടെ മുഖത്തേക്ക് തള്ളിയ ചെറുപ്പക്കാരൻ. ആദ്യ കാഴ്ചയിൽ തന്നെ അഭിരാമിയുടെ മനസ്സിൽ അയാൾ സ്ഥാനം പിടിച്ചു. ആമി, ഭാഗ്യ തട്ടി വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്.
ഇത് ഇയാളുടെ വാലറ്റല്ലേ?
ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. അതെ, ആമി പറഞ്ഞു. അയാളിൽ നിന്ന് വാലറ്റ് വാങ്ങി.
താങ്ക്സ്. താങ്ക്സ് ഒന്നും വേണ്ട, പക്ഷെ കയ്യിലുള്ള വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കണം,
ഗൗരവത്തോട് പറഞ്ഞ് അവൻ തിരിഞ്ഞടന്നു.
ഇവൻ ആരാണ് ഇത്രക്ക് ജാടയടിക്കാൻ? മമ്മൂട്ടിയോ? ഹലോ, മമ്മൂട്ടിയല്ല, ദ്രോണാഗ്.
താൻ മെല്ലെ പറഞ്ഞത് അവൻ കേട്ടെന്ന് മനസ്സിലാക്കിയ ആമി കണ്ണുരുക്കി നാവുകടിച്ച് ഭാഗ്യയെ നോക്കി. തന്നോട് അതിന് ആരെങ്കിലും പേര് ചോദിച്ചോ? ഒരു കോണാകെ വന്നിരിക്കുന്നു, പോടാ.
എടി,
അവൻ മുന്നോട്ടാഞ്ഞതും അവൾ ഓടി. ഓടിക്കോ ഭാഗി. ഭാഗിയുടെ കൈവിളി ചൂടുന്ന അവളെ ഒരു പുഞ്ചിരിയോടെ അവൻ നോക്കി നിന്നു. മഞ്ഞിലൂടെ അവൾ നടക്കുമ്പോൾ ദ്രോണ കുറുമ്പിയായ അവൾ തന്നെ നോക്കി നിന്നു. അവൻ നോക്കുന്നത് അവളും ശ്രദ്ധിച്ചിരുന്നു. ശേഖരൻ അവളെയും ഭാഗിയെയും കൊണ്ട് തിരിച്ചു നടക്കുമ്പോൾ അബി പുറകെ വരുന്ന അവനെ തിരിഞ്ഞു നോക്കി. ശേഖരനും ഭാഗിയും കാറിലേക്ക് കയറുമ്പോൾ ദ്രോണ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ പേടിയോടെ ശേഖരൻ നോക്കി. അയാൾ ഭാഗിയോട് സംസാരിക്കുകയായിരുന്നു. നെഞ്ചിടുപ്പോടെ ആമി നിൽക്കവേ ദ്രോണ അവളുടെ കൈവലിച്ച് കാറിന് പുറകിലേക്ക് പോയി.
എന്റെ പേര് ദ്രോണാഗ്, ഞാനൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. ഇവിടെ എന്റെ കസിനോടൊപ്പമാണ് താമസം, വീട് ബാംഗ്ലൂരാണ്.
ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അവൾ അവന്റെ വാക്കിലെ മുറിച്ചുകൊണ്ട് ഇടക്കേറി കളിയാക്കി.
മോളെ, വല്ലാതെ കളിക്കല്ലേ, എനിക്ക് ഇതിന് ഇഷ്ടമാണ്. നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം നോട്ടിൽ തോന്നിയ ഇഷ്ടം അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ല. അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അവൻ പുറകോട്ട് ഓടി. ആമി കവിളിൽ കൈവച്ച് അവൻ കുസൃതിയോട് ഓടിപ്പോന്ന് നോക്കി നിന്നു.
എന്റെ നമ്പർ ഞാൻ വാക്കിൽ നേരത്തെ വെച്ചിട്ടുണ്ട്, രാത്രി വിളിക്കണം, ഞാൻ കാത്തിരിക്കും.
അവൻ പറയുന്ന കേട്ട് അവൾ അത്ഭുതത്തോടെ നിന്നു. അപ്പോഴേക്കും ശേഖരൻ അവളെ വിളിച്ചു. കാറിൽ തിരിച്ചു പോകുമ്പോൾ അവൾ വാലറ്റ് വേഗം തുറന്നുനോക്കി. അവന്റെ ഫോട്ടോയുടെ പിന്നിലാണ് നമ്പർ എഴുതിയിരിക്കുന്നത്. ആമി ഒരു പുഞ്ചിരിയോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു. ഭാഗ്യയും ശേഖരനും ഇതൊന്നും അറിയാതെ ഭയങ്കര സംസാരത്തിലായിരുന്നു. രാത്രി ആരും കാണാതെ ആമി ഒരുപാട് നേരത്തെ ആലോചിച്ചതിന് ശേഷം അവനെ വിളിച്ചു. ആദ്യമൊക്കെ സംസാരിക്കാൻ അവൾക്ക് പേടി തോന്നി. പിന്നെ പിന്നെ അവർ ചിരിയും കളിയാക്കലും തുടങ്ങി. പിന്നെ പരസ്പരം അറിഞ്ഞ് നല്ല കൂട്ടായി. അവർ താമസിക്കുന്ന വീടിന് കുറച്ചകലെയായിരുന്നു ദ്രോണ താമസിച്ചിരുന്നത്. ദിവസങ്ങൾ കടന്നുപോയി. ഒരു മാസം കൊണ്ട് തന്നെ അവർ പിരിയാൻ കഴിയാത്ത വിധം അടുത്തിരുന്നു. ഭാഗ്യയിൽ നിന്ന് ഒന്നും ഒളിക്കാത്ത ആമി ദ്രോണയുമായുള്ള പ്രണയം അവളോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് ഭാഗ്യക്ക് പേടിയായി. എന്നാലും ആമിയുടെ ഇഷ്ടത്തിന് അവൾക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു. രണ്ടു മാസത്തിന് ശേഷം ആമിയും ഭാഗ്യയും തിരിച്ചു പോകാനുള്ള സമയമായി. ദ്രോണയും വെക്കേഷൻ കഴിഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്നു. രാവിലെ ജോഗിങ്ങിന് അവരുടെ വീടിന് മുമ്പിലൂടെ പോയ ദ്രോണയോട് നാട്ടിലേക്ക് പോവുകയാണെന്ന് അവൾ പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തേക്ക് കാണാൻ വരാമെന്ന് അവൻ അവൾക്ക് ഉറപ്പ് നൽകി. ഇരുവരും അവരവരുടെ നാട്ടിലേക്ക് മടങ്ങി. നാട്ടിലെത്തിയപ്പോൾ തന്നെ ഇരുവരും ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ദ്രോണ ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ മാസവും അവളെ കാണാൻ അവളുടെ കോളേജിലേക്ക് കാണാൻ വരുമായിരുന്നു. ഭാഗ്യമല്ലാതെ മറ്റാരും അറിയാതെ അവർ പ്രണയം രഹസ്യമാക്കി വെച്ചു. അങ്ങനെയാണ് ഒരു ദിവസം ശേഖരന് ഒരു അപരിചിതന്റെ കോൾ വന്നത്. താഴ്ന്ന സ്വരത്തിലാണ് അയാൾ സംസാരിച്ചിരുന്നത്. അഭിരാമിയും ദ്രോണയും തമ്മിലുള്ള പ്രണയം അയാൾ ശേഖരനോട് പറഞ്ഞു. ആദ്യം അയാളോട് ശേഖരൻ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. ഒരു സമാധാനത്തിന് വേണ്ടി അയാൾ ആമിയോട് ഫോണിലൂടെ കാര്യം ചോദിച്ചു. ഏട്ടനോട് കള്ളം പറയാൻ അവൾക്കായില്ല. അവൾ എല്ലാ കാര്യങ്ങളും അയാളോട് തുറന്നു പറഞ്ഞു. ദേഷ്യം വന്ന് ശേഖരൻ അനിയത്തെ കാശ്മീരിലേക്ക് കൊണ്ടുപോയി. അവളോടൊപ്പം ഭാഗ്യയും പോയിരുന്നു. ടൂർണമെന്റുകളുടെ തിരക്കായതിനാൽ ദ്രോണക്ക് കാശ്മീരിലേക്ക് പോവാനായില്ല. അവളുടെ പ്രണയം ആരോടും പറഞ്ഞില്ലെങ്കിലും അവൾക്ക് ഫോൺ നൽകരുതെന്ന് ശേഖരൻ ലക്ഷ്മിയോട് പറഞ്ഞു. ദ്രോണ അവളെ കാണാൻ കാശ്മീരിൽ പോയെങ്കിലും അവളെ വീടിന് വെളിയിൽ അവന് കാണാൻ സാധിച്ചില്ല. ദേഷ്യം വന്ന് ദ്രോണ ശേഖരന്റെ ഓഫീസിൽ പോയി അവളെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ശേഖരനും അവനും വാക്കുതർക്കത്തിലൂടെയാണ് പിരിഞ്ഞത്. അതോടെ ഇരുവരും തമ്മിൽ വെറുപ്പായി. ഈ സമയത്താണ് ശേഖരനെ തേടി വീണ്ടും ആ അപരിചിതന്റെ കോൾ വരുന്നത്. അഭിരാമിയും ദ്രോണയും ഗുൽമർഗിൽ ഉണ്ടെന്നായിരുന്നു അയാൾ പറഞ്ഞത്. സത്യമറിയാൻ ശേഖരൻ അപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. ശ്രീനഗറിൽ നിന്ന് അല്പം ദൂരമുള്ളതുകൊണ്ട് അയാൾ വണ്ടി സ്പീഡിൽ ഓടിച്ചു. ഗുൽമർഗിൽ എത്തി അയാൾ കണ്ടു മഞ്ഞിലൂടെ ഓടുന്ന ദ്രോണയെയും ആമിയെയും. അവരെ പിരിക്കാൻ പറ്റില്ലെന്ന് അതോടെ അയാൾക്ക് മനസ്സിലായി. ദേഷ്യത്തോടെ അയാൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ശേഖരൻ ഇല്ലെന്ന് കരുതി വീട്ടിലേക്ക് തിരികെ വന്ന അഭിരാമി വേഗം മുകൾ നിലയിലെ റൂമിലേക്ക് ഓടുകയായിരുന്നു. റൂമിന് മുമ്പിൽ ശേഖരനെ കണ്ടതും അവൾ ഭയത്തോടെ നിന്നു. ശേഖരന്റെ കൈ അവളുടെ കവിളിൽ ആദ്യമായി പതിഞ്ഞു. ശേഖരൻ അവനെ മറക്കാൻ അവൾ നിർബന്ധിച്ചു. പക്ഷേ അവളയാളുടെ കാലിൽ പിടിച്ച് മറക്കാൻ വയ്യെന്ന് പറഞ്ഞു. കരഞ്ഞു. ശേഖരൻ ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. തനിക്ക് വരുന്ന അപരിചിതമായ കോളിന്റെ ഉടമയെ കണ്ടെത്താൻ ശേഖരൻ ശ്രമിച്ചപ്പോൾ അതെല്ലാം കേരളത്തിലെ STD ബൂത്തിൽ നിന്ന് വന്നാണെന്ന് അയാൾക്ക് അറിയാൻ സാധിച്ചു. പിന്നീട് അയാൾക്ക് അപരിചിതന്റെ കോൾ വന്നില്ല. ഒരു ദിവസം ശേഖരന് രാവിലെ 10 ഒരു വെള്ളക്കടലാസ് കിട്ടി. ആ കടലാസിൽ കറുത്ത മഷിയുള്ള പേന് കൊണ്ട് റോഡിൽ ഒരു സ്ത്രീ നെറ്റിയിൽ ചോരൊലിച്ച് കിടക്കുന്ന ചിത്രമായിരുന്നു വരച്ചിരുന്നത്. ശേഖരൻ ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കവേ ഫോൺ ശബ്ദിച്ചു. ഭാഗ്യായിരുന്നു. ആമി ഹോസ്പിറ്റലിലാണെന്ന് അവൾ ഫോണിലൂടെ പറഞ്ഞതും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ശേഖരൻ പേപ്പറും പിടിച്ചാണ് കാറിലേക്ക് പോയി കയറിയത്. ചെറിയൊരു മുറിവ് നെറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും ശേഖരൻ വല്ലാതെ ഭയന്നിരുന്നു. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പേപ്പറിലേക്ക് അയാൾ പലതവണ നോക്കി. പിറ്റേ ദിവസം ശേഖരൻ പത്രിടാൻ വരുന്ന പയ്യനോട് കാര്യം തിരക്കിയെങ്കിലും അവനൊന്നും അറിയില്ലെന്ന് പറഞ്ഞു പോയി. ഇതിനിടയിൽ ശേഖരൻ അവരുടെ പ്രണയം അംഗീകരിച്ചു. ദത്തിനോട് താൻ സമ്മതം വാങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ പറഞ്ഞാൽ മതിയെന്ന് ശേഖരൻ ദ്രോണയോട് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം അറിയാമെന്ന് അവന്റെ മറുപടി ശേഖരനെ അതിശയിപ്പിച്ചു. അവർ സന്തോഷത്തോട് പിരിഞ്ഞു. ഒരു ദിവസം കൊണ്ട് തന്നെ ശേഖരനും ദ്രോണയും ഒരുപാട് അടുത്തിരുന്നു. അടുത്ത ദിവസം ശേഖരനും അയാളുടെ കമാൻഡോസും കാശ്മീരിലെ പുൽവാമയിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. ഒളിവിൽ താമസിക്കുന്ന തീവ്രവാദികളെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ശേഖരനും അയാളുടെ സൈന്യവും പോയത്. ഭീകരന്മാരെ കണ്ടെത്തിയെങ്കിലും അതിലൊരാൾ രക്ഷപ്പെട്ട് ഓടുമ്പോൾ ശേഖരൻ തോക്കുമായി അയാൾക്ക് പുറകെ ഓടി. ഓടുന്നതിനിടയിൽ ശേഖരൻ ആരോ പുറകിൽ നിന്ന് ചവിട്ടി. നിലത്തേക്ക് വീണ ശേഖരന്റെ തല കല്ലിലിടിച്ച് ചെറിയ മുറിവായി. എന്നാലും അയാൾ മുറിവും പിടിച്ചെഴുന്നേറ്റ് ചുറ്റും നോക്കി. അപ്പോഴാണ് ശേഖരൻ നിലത്തൊരു കടലാസ് കണ്ടത്. അയാൾ പേപ്പറെടുത്ത് നോക്കിയതും കാണാൻ കഴിഞ്ഞത് ഒരാൺകുട്ടിയെ കാറിടിക്കുന്ന ഫോട്ടോ ആയിരുന്നു. ചിത്രത്തിനടിയിൽ ഓ എന്ന് എഴുതിയിരുന്നു. ശേഖരൻ തന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് പഴയ പേപ്പറെടുത്ത് നോക്കി. അതിൽ എം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ശേഖരൻ ടെൻഷനോടെ ചുറ്റും നോക്കി. അയാൾ വീട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുത്തില്ല.
ഓപ്പറേഷന് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് തലയിൽ മുറിവ് പറ്റിയിരിക്കുന്ന കൊച്ചുമഹിയെ അയാൾ കണ്ടത്. ലക്ഷ്മിയിൽ നിന്ന് അവനെ ഏതോ കാറിടിച്ചാണെന്ന് ശേഖരന് അറിയാൻ കഴിഞ്ഞു. അയാൾക്ക് ഭയം തുടങ്ങി. പിന്നെയൊന്നും ശേഖരൻ ആലോചിച്ചില്ല, അവരോട് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അതോടെ ശേഖരനൊഴികെ ബാക്കിയെല്ലാവരും നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോകുമ്പോൾ ലക്ഷ്മി ഗർഭിണിയായിരുന്നു. 5 മാസം ശേഷം അവർ പ്രസവിക്കുകയും ചെയ്തു. ഇരട്ട കുട്ടികളായ അനാമികയെയും അഹല്യയെയും. 6 മക്കൾ വേണമെന്നായിരുന്നു ലക്ഷ്മിക്കും ശേഖരനും. അതുപോലെ തന്നെ ആയപ്പോൾ പ്രസവം നിർത്താമെന്ന് ലക്ഷ്മി പറഞ്ഞെങ്കിലും ദേവകി സമ്മതിച്ചില്ല. ശേഖരന്റെ മക്കൾ വളർന്നു. കുറച്ചു കാലത്തേക്ക് പിന്നെ ശേഖരന് കടലാസിൽ വരച്ച ചിത്രങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ശേഖരന് കടലാസുകളിൽ ചിത്രങ്ങൾ കിട്ടാൻ തുടങ്ങി. അതിൽ അഭിരാമിയുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. അവള് വേണമെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ശേഖരൻ ഈ കാര്യം ദ്രോണയെ അറിയിച്ചു. മുമ്പ് നടന്ന ആക്സിഡന്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദ്രോണക്കും പേടിയായി. ദ്രോണയും ശേഖരനും അഭിരാമിയും ഭാഗ്യമല്ലാതെ മറ്റാരും കണ്ടിരുന്നില്ല. കടലാസിൽ അവളുടെ ചിത്രങ്ങൾ വരച്ച് ശേഖരൻ കയ്യിൽ കിട്ടുന്ന പതിവായി. ഒന്നുകിൽ രാവിലെ ന്യൂസ് പേപ്പറിന്റെ കൂടെയോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരുടെ കയ്യിൽ നിന്നോ ലഭിക്കാൻ തുടങ്ങി. ആരാണ് തന്നതെന്ന് ശേഖരൻ ജോലിക്കാരോട് ചോദിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയാണെന്നായിരുന്നു മറുപടി. പേപ്പർ തരുന്നയാളെ കണ്ടെത്താൻ ശേഖരൻ തീരുമാനിച്ചു. ഒരു ദിവസം ശേഖരൻ റൂമിൽ ഒളിച്ചു നിന്നു. മുറ്റത്ത് നിൽക്കുന്ന ജോലിക്കാരന് ഒരു കൊച്ചുകുട്ടി കടലാസ് കൊടുത്ത് പോകുന്നു കണ്ട് ശേഖരൻ പുറത്തേക്ക് ഓടി. ശേഖരൻ ഓടിവരുന്ന കണ്ടതും ആ ബാലൻ ഓടിപ്പോയി റോഡിൽ നിർത്തിയിട്ട് കാറിൽ കയറി. ശേഖരൻ ജോലിക്കാരിൽ നിന്ന് പേപ്പർ വാങ്ങി അവരുടെ കാറിന് പിറകെ കാറെടുത്ത് പോയി. പക്ഷേ അവരെ കണ്ടെത്താൻ ശേഖരനായില്ല. ശേഖരൻ കയ്യിലിരിക്കുന്ന വെള്ളക്കടലാസ് എടുത്തു നോക്കി. അഭിരാമിയെ വേണമെന്ന ആവശ്യമായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ചിത്രത്തിന് താഴെ 6 എന്ന് എഴുതി വെച്ചിരുന്നു. ശേഖരൻ എല്ലാ ചിത്രവും കൂട്ടിച്ചേർത്ത് വെച്ചപ്പോൾ മോൺസ്റ്റർ എന്നായിരുന്നു അയാൾക്ക് വായിക്കാൻ കഴിഞ്ഞത്. അതോടെ അയാൾക്ക് ഭയം കൂടി. ശേഖരൻ വളരെ രഹസ്യമായി ആമിയുടെയും ദ്രോണയുടെയും വിവാഹം നടത്തി. വിവാഹം കഴിഞ്ഞെങ്കിലും ആമിയെ ശേഖരൻ ദ്രോണയോടൊപ്പം വിട്ടിരുന്നില്ല. ആമിയും ദ്രോണയും ശേഖരനൊപ്പമായി താമസിച്ചിരുന്നത്. ഇതിനിടയിൽ ദ്രോണയെ കൊല്ലുമെന്ന ഭീഷണി ശേഖരന് പേപ്പറിലൂടെ കിട്ടാൻ തുടങ്ങി. അതോടെ ദ്രോണയെ രഹസ്യമായി ശേഖരൻ കാശ്മീരിൽ തന്നെ മറ്റൊരിടത്ത് താമസിപ്പിച്ചു. ലക്ഷ്മിയോട് ശേഖരൻ കാശ്മീരിലേക്ക് തന്നെ വരാൻ പറഞ്ഞു. ഇളയ കുട്ടികളായ അഹല്യയും അനാമികയും ഒഴിച്ച് ബാക്കിയുള്ള മക്കളെ ദത്തനെയും ദേവകിയെയും ഏൽപ്പിച്ചാണ് ലക്ഷ്മി പോയത്. ശേഖരൻ പറഞ്ഞിട്ടാണ് ലക്ഷ്മി മക്കളെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ആമിയുടെ വിവാഹം കഴിഞ്ഞ കാര്യം ശേഖരൻ പറഞ്ഞപ്പോൾ ലക്ഷ്മി ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അയാൾ വിശദമായിട്ടെല്ലാം അവർക്ക് പറഞ്ഞുകൊടുത്തു. വീട്ടിലെ ആരെയും തൽക്കാലം ഒന്നും അറിയിക്കേണ്ടെന്ന് ശേഖരൻ അവരോട് പറഞ്ഞു. ശേഖരനിടക്ക് ആമിയെ ദ്രോണയോടൊപ്പം താമസിക്കാൻ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അഭിരാമിയും ലക്ഷ്മിയും ഗർഭിണികളായി. അതോടെ ശേഖരന്റെ ടെൻഷനും വർദ്ധിച്ചു. അഭിരാമിയുടെ കാര്യം വീട്ടിലെങ്ങനെ പറയുമെന്നായി ശേഖരന്റെ ചിന്ത. ദത്തനെ കുറിച്ച് ആലോചിക്കുന്തോറും ശേഖരന് ഉറക്കമില്ലാത്ത രാത്രികളായി. അനിയത്തിയുടെ ഇഷ്ടവും അവൾക്ക് നേരെ വരുന്ന അപരിചിതന്റെ ഭീഷണിയും മാത്രമായിരുന്നു ശേഖരനെ അവരുടെ വിവാഹ രഹസ്യമായി നടത്താൻ പ്രേരിപ്പിച്ചത്. ലക്ഷ്മി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ദേവകി കാശ്മീരിലേക്ക് വരാൻ നിന്നെങ്കിലും ശേഖരൻ വരേണ്ടെന്ന് പറഞ്ഞു. ലക്ഷ്മിയോടും അഭിരാമിയോടും പുറത്തേക്കൊന്നും ഇറങ്ങരുതെന്ന് ശേഖരൻ പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ അഭിരാമി ഇടയ്ക്ക് വെളിയിലേക്ക് നിറവയറുമായി ഇറങ്ങാറുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങാതെ അവളെ ജനലിന് മറവിൽ നിന്ന് അവൾ അകത്തേക്ക് വിളിക്കും. വൈകാതെ അവർ രണ്ടുപേരും 2 ആൺകുട്ടികൾക്ക് ജന്മം നൽകി. 10 മാസമായിട്ടും അഭിരാമിയെ കാണാതായിരിക്കുന്നതുകൊണ്ടുള്ള വിഷമം ദത്തൻ മകനെ അറിയിച്ചു. ദത്തൻ പലപ്പോഴും കാശ്മീരിലേക്ക് വരാൻ നിന്നപ്പോൾ ആമി അവളുടെ സുഹൃത്തിനൊപ്പം ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുന്നുവെന്നാണ് ശേഖരൻ ദത്തനോട് കള്ളം പറഞ്ഞത്. മകളെത്തിയോന്ന് ദത്തൻ തുടർച്ചയായി ചോദിക്കുന്നുകൊണ്ട് ആമി കുഞ്ഞിനെ ലക്ഷ്മി ഏൽപ്പിച്ച് കേരളത്തിലേക്ക് പോയി. 2 ആഴ്ചക്കുള്ളിൽ ലണ്ടനിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി കാശ്മീരിലേക്ക് പോയി. അന്ന് തന്നെ കുഞ്ഞുമായി ദ്രോണയെ കാണാൻ അവൾ ശേഖരനൊപ്പം പോയി. ശേഖരന് അടുത്ത ഭീഷണി കടലാസിലൂടെ വന്ന് ലക്ഷ്മിയെ കൊല്ലുമെന്നായിരുന്നു. അതോടെ അയാൾക്ക് ഭയമായി. ലക്ഷ്മിയോട് തൽക്കാലം പുറത്തേക്ക് ഇറങ്ങേണ്ടെന്ന് അയാൾ പറഞ്ഞു. ഇതിനിടയിൽ കാശിയെയും സ്വന്തം മോനായ ശിവയെയും കൊണ്ട് അഭി വീടിനു മുമ്പുള്ള റോഡിൽ ദ്രോണയുടെ കാറിൽ ചുറ്റിക്കറങ്ങാൻ പോകുമായിരുന്നു. അവർ തിരിച്ചു വരുന്നവരെ ലക്ഷ്മി ഇരട്ടക്കുട്ടികളായ തന്റെ പെൺകുഞ്ഞുമായി ടെൻഷനോടെ ഇരിക്കും. ഈ സമയത്തൊന്നും ലക്ഷ്മി ദ്രോണയെ കണ്ടിരുന്നില്ല. ശേഖരൻ അറിയാതെയായിരുന്നു ദ്രോണയും ആമിയും മക്കളെ കൊണ്ട് ചുറ്റിക്കറങ്ങിയിരുന്നത്. 1 വയസ്സ് പോലും അവർക്കായിട്ടുണ്ടായിരുന്നില്ല. ശ്രീനഗറിൽ വെച്ച് കാറിൽ അവരിരുത്തി ദ്രോണ എന്തോ വാങ്ങാൻ കടയിലേക്ക് പോയി. ആമി മയക്കത്തിൽ പെട്ടതും അവളുടെ മടിയിൽ നിന്ന് ചോരക്കുഞ്ഞായ കാശിനാഥിന് ഒരാൾ ഗ്ലാസിനുള്ളിലൂടെ എടുത്തുകൊണ്ടുപോയി. ശിവയുടെ കരച്ചിൽ കേട്ടുകൊണ്ടെന്ന് ആമി അപ്പോഴാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞത്. കാറിൽ നിന്നിറങ്ങി അവൾ അലറിക്കരയുന്ന കണ്ട് ദ്രോണ അങ്ങോട്ട് ഓടിച്ചെന്നു. അവർ അപ്പോൾ തന്നെ ശേഖരന് വിവരം അറിയിച്ചു. ശേഖരൻ അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അന്നും ശേഖരനൊരു കടലാസ് ലഭിച്ചു. ആമിയെ കൊടുത്താൽ കുഞ്ഞിനെ തരാമെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. പുൽവാമയിൽ ഉണ്ടെന്നാണ് കടലാസിൽ എഴുതിയിരുന്നത്. ശേഖരനും അയാളുടെ കമാൻഡോസും അപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു. ഇടുങ്ങിയ ഒരുപാട് വീടുകളുള്ള ഒരിടമായിരുന്നു അവിടം. അല്പം ഇരുട്ടായിരുന്നുകൊണ്ട് ശേഖരനും കൂടെയുള്ളവരും അതീവ ജാഗ്രതയോടെയാണ് മുമ്പോട്ട് പോയത്. ശേഖരൻ കൂടെയുള്ള ഓരോരുത്തരെയും പല ദിക്കിലേക്കും വിട്ടു. അപ്പോഴാണ് കുഞ്ഞിനെയും എടുത്ത് മുമ്പിലൂടെ മുഖം മൂടിയ ഒരാൾ ഓടുന്ന കണ്ടത്. ശേഖരൻ അയാളുടെ പുറകെ ഓടി. അയാളിൽ നിന്ന് ശേഖരൻ കാശിയെ പിടിച്ചു വാങ്ങി നെഞ്ചോട് ചേർത്തു. അയാളുടെ നെഞ്ചിലേക്ക് ചവിട്ടി. നിലത്തേക്ക് വീണ അയാൾ അടിക്കാൻ പോകുമ്പോഴാണ് ചോരക്കുഞ്ഞായ കാശി നിർത്താതെ കരഞ്ഞത്. ശേഖരൻ കുഞ്ഞിനെയും നോക്കി നിൽക്കുന്ന കണ്ട് അയാൾ ഇരുട്ടിലേക്ക് ഓടി. ശേഖരൻ കുഞ്ഞിനെയും കൊണ്ട് ദ്രോണ താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരുന്നത് ലക്ഷ്മിയോട് പറയണ്ടെന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ആമിയോട് ശേഖരൻ പറഞ്ഞു. ലക്ഷ്മിക്ക് നേരെയുള്ള ഭീഷണി ശേഖരൻ ചിത്രങ്ങളായി കടലാസിൽ ലഭിക്കാൻ തുടങ്ങി. അയാൾക്ക് ജോലിയിൽ പോലും നേരെ പോലെ ശ്രദ്ധയിട്ടാതായി. എന്നാലും ശേഖരൻ പിടിച്ചിരുന്നു. ഇതിനിടയിൽ പലപ്പോഴും ദ്രോണയും മാമിയും കാശിയും ശിവയും കൊണ്ട് ചുറ്റിക്കറങ്ങാൻ കാറിൽ പോകുമായിരുന്നു. കാശി അവർക്ക് സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു. കാശിയെ അവർക്ക് ജീവനായിരുന്നു. ഒരു ദിവസം രാവിലെ ആമിയെയും കാശിയെയും ശിവയെയും കാണാതെയായി. ശേഖരൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരെ കാണാനില്ലെന്നാണ് അവർക്കറിയാൻ സാധിച്ചത്. ശേഖരൻ അപ്പോൾ തന്നെ ദ്രോണയോട് ആമി കൂടെയുണ്ടോ എന്ന് ചോദിച്ചു. ദ്രോണ ഇല്ലെന്ന് അയാളോട് പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ വെറുതെ ചോദിച്ചാണെന്ന് അയാൾ പറഞ്ഞു. അവനെ ടെൻഷൻ അടുപ്പിക്കണമെന്ന് കരുതി അവൾ കടയിൽ പോയിരുന്നു വന്നുവെന്നും പെട്ടെന്ന് വീട്ടിൽ കാണാതെയായപ്പോൾ വിളിച്ചു ചോദിച്ചാണെന്നും ശേഖരൻ കള്ളം പറഞ്ഞു. ദ്രോണ അച്ഛന് വൈകുന്ന നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾ ശേഖരനോട് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോയി. ശേഖരനോട് പുൽവാമയിലെ ഹക്രിപുറ എന്ന ഗ്രാമത്തിലേക്ക് തനിയെ വരാൻ അയാൾ പറഞ്ഞു. ശേഖരനൊപ്പം അയാളുടെ ഉറ്റ സുഹൃത്തുമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ട് പുറപ്പെട്ടു. അയാൾ പറഞ്ഞ ചെറിയ വീട്ടിലേക്ക് അവർ ചെന്നു. ആ വീടിന്മേലാകെ മഞ്ഞു പൊതിഞ്ഞിരുന്നു. വീടിനുള്ളിലേക്ക് കയറിയതും ശേഖരന്റെ മുഖംമൂടി ധരിച്ചു വന്ന അയാൾ കത്തിയുമായി കൊല്ലാൻ വന്നു. ശേഖരന്റെ പുറകിൽ വന്ന അയാളുടെ സുഹൃത്ത് മുഖം മുടിക്കാതെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ശേഖരനോട് അയാൾ ആമിയെയും കുട്ടികളെയും രക്ഷിക്കാൻ പറഞ്ഞു. ശേഖരനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഇടുങ്ങിയ മുറിയുടെ മൂലയിൽ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിരാമി ഭയത്തോടെ ഇരിക്കുന്നതാണ് കണ്ടത്. ശേഖരൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. പക്ഷേ വിധി അവർ ആ നിമിഷം മറ്റൊരു ദുരന്തത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. ആ മുഖമുടിക്കാരൻ ആമിയുടെ കയ്യിലുള്ള കുഞ്ഞിനെ അവളിൽ നിന്ന് വാങ്ങി ഓടി. ശേഖരൻ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും അഭിരാമിയെയും കൊണ്ട് അയാളുടെ പുറകെ ഓടി. ഒപ്പം കൂട്ടുകാരനും ദൂരെ ഒരു കൊക്കയുടെ അടുത്തെത്തി. അയാൾ കുഞ്ഞിനെ അങ്ങോട്ട് ഇടുമെന്ന് ഭീഷണി മുഴക്കി. ശേഖരൻ ചെയ്യരുതെന്ന് കേണു പറഞ്ഞു. ആമിയെ അവിടെയാക്കി പോവാൻ അയാൾ പറഞ്ഞെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിന്നു. കയ്യിലുണ്ടായിരുന്ന തോക്കും ശേഖരനിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. ശേഖരന്റെ സുഹൃത്തും അങ്ങോട്ട് ഓടി വന്നു. അഭിരാമിയെ നോക്കിക്കൊണ്ട് ആ മുഖമൂടിക്കാരൻ കുഞ്ഞിനെ കൊക്കയിലേക്ക് എറിഞ്ഞു.
കാശി,
ശേഖരൻ കൊക്കയിലേക്ക് കുട്ടി പോകുന്ന കണ്ട് ഉറക്കി അലറി. അഭിരാമി അപ്പോഴേ കുഴഞ്ഞു വീണിരുന്നു. അപ്പോഴാണ് ശേഖരൻ കയ്യിലുള്ള കുഞ്ഞിനെ ശ്രദ്ധിച്ചത്. കൊക്കയിലേക്ക് പോയത് ശിവയായിരുന്നു.
ഓഹോ, പോയത് തന്റെ കുഞ്ഞാണല്ലേ. എനിക്ക് ദ്രോണയുടെ കുഞ്ഞിനെയാണ് കൊല്ലേണ്ടത്.
അയാൾ കാശി എടുക്കാൻ ശേഖരന്റെ അടുത്തേക്ക് വന്നു. ശേഖരന്റെ സുഹൃത്ത് അയാൾ തല്ലി. ശേഖരൻ കാശി അബ്ബയെ നെഞ്ചോട് ചേർത്ത് കൊക്കയിലേക്ക് നോക്കി അലറി കരയുകയായിരുന്നു. സുഹൃത്തിനെ തിരിച്ചെള്ളി മുഖമൂടിക്കാരൻ ഓടി രക്ഷപ്പെട്ടു. അപ്പോഴാണ് തീവ്രവാദികളുടെ വെടിയൊച്ചയുടെ ശബ്ദം മറ്റൊരു ദിക്കിൽ മുടങ്ങിയത്. അവർ അടുത്തേക്ക് വരുന്നുകണ്ട് ശേഖരൻ ബോധം പോയ അഭിരാമിയും കുഞ്ഞിനെയും മാറി മാറി നോക്കവേ ശേഖരന്റെ സുഹൃത്തിനെ തീവ്രവാദികൾ വെടിവെച്ചുകൊണ്ടിരുന്നു. ശേഖരൻ എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചിരുന്നു. അവർ കുറച്ചകലിൽ നിന്ന് നടന്നു വരുന്ന കണ്ട് ശേഖരൻ ആമിയെ തോളിലേറ്റി കാശിയെ നെഞ്ചോട് ചേർത്ത് അവിടെ നോടി. അധിക ദൂരമൊന്നും അയാൾ ഓടാൻ സാധിച്ചില്ല. അയാൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്ക് കയറി. ഇരുട്ടുന്നവരെ അവിടെ ഇരുന്നു. അഭിയൊന്നും മിണ്ടാതെ അയാൾക്കൊപ്പം ഇരിക്കുകയായിരുന്നു. അവരുമായി അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു. അവർ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അയാൾ ലക്ഷ്മിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആമിയോട് മുഖമുടിക്കാരൻ്റെ മുഖം കണ്ടോ എന്ന് അയാൾ ചോദിച്ചു. ഇല്ലെന്ന് അവൾ തലയാട്ടി. ആമി അയാളുടെ മുഖം കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ആമിയൊന്നും മിണ്ടിയില്ല. ലക്ഷ്മി അവളെ നെഞ്ചോട് ചേർത്തിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ദ്രോണ വന്നപ്പോൾ ആമിയെയും കൊണ്ട് ശേഖരൻ ദ്രോണയുടെ അടുത്തേക്ക് പോയി. ഉണ്ടായ കാര്യങ്ങൾ അറിഞ്ഞ് ആമിയെപ്പോലെ ദ്രോണയും ഒന്നും കരയാൻ പോലും ആവാതെ തളർന്നിരുന്നു. ശേഖരൻ കെട്ടിപ്പിടിച്ചപ്പോൾ ദ്രോണ കുഞ്ഞു മരിച്ചതോർത്ത് അലറിക്കരഞ്ഞു. ആമിക്ക് ധൈര്യം കൊടുക്കാൻ പറഞ്ഞ് ദ്രോണയെ ശേഖരൻ ആശ്വസിപ്പിച്ചു. അവരെ പിറ്റേ ദിവസം തന്നെ ലണ്ടനിലുള്ള സുഹൃത്തിനടുത്തേക്ക് ശേഖരൻ പറഞ്ഞു വിട്ടു. പോകുന്നതിന് മുമ്പ് അബി ദത്തനെ വിളിച്ച് ദ്രോണയുടെ കൂടെ പോവുകയാണെന്ന് വിളിച്ചു പറഞ്ഞു. താനാണ് കല്യാണം നടത്തിയതെന്ന് അച്ഛനോട് പറഞ്ഞോളാമെന്ന് ശേഖരൻ പറഞ്ഞെങ്കിലും ഏട്ടന് ഒരുപാട് ഇഷ്ടമുള്ള ആമി അച്ഛനും ഏട്ടനും ഒരു വഴക്കുണ്ടാവരുതെന്ന് കരുതി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് ശേഖരനോട് പറഞ്ഞു. അയാളോട് ആരെയും ഒന്ന് അറിയിക്കരുതെന്ന് സത്യമിടിച്ചു. അഭിരാമി ഒളിച്ചോടിയെന്ന് അരുന്ധതി നാട്ടിലാകെ പരത്തി. സ്വന്തം ചോരയാണെങ്കിലും അവളെ താഴ്ത്തിക്കെട്ടാനുള്ള അവസരം അവർ നല്ലപോലെ ഉപയോഗിച്ചു. ശേഖരൻ അതെല്ലാം അറിഞ്ഞ് സത്യങ്ങൾ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞെങ്കിലും ആമി പറയരുതെന്ന് പറഞ്ഞു.
ആമിയും ദ്രോണയും ലണ്ടനിലേക്ക് പോയതൊട്ട് ശേഖരന്റെ ജീവിതം തകിടം മറിക്കാൻ മുഖമുടിക്കാനും തുടങ്ങി. അഭിരാമി നഷ്ടപ്പെട്ട പക അയാൾക്ക് ശേഖരനോട് കൂടി. ശേഖരന്റെ കയ്യിലുള്ള കുട്ടി ദ്രോണയുടെ കുഞ്ഞാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. ഫോണിലൂടെ അയാൾ ദ്രോണയുടെ കുഞ്ഞിനെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി. തന്റെ കുഞ്ഞാണതെന്ന് ശേഖരൻ പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും വിശ്വസിച്ചില്ല. അഭിയെയും കുഞ്ഞിനെയും ദ്രോണയും കൊല്ലുമെന്ന് അയാൾ ഭീഷണി മുഴക്കി.
നീ ആരാണെന്ന് ഞാൻ കണ്ടെത്തും നായേ, കൈ കിട്ടിയ കൊന്നുകളഞ്ഞാൻ.
ശേഖരൻ ഫോണിലൂടെ അലറി പറയുന്ന കേട്ട് അയാൾ അട്ടഹസിച്ചു.
എന്നെ തേടി വരേണ്ട ശേഖര, എന്നെ തേടാൻ നോക്കിയാ നീ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും നിനക്ക് നഷ്ടപ്പെടും. ആരെയും കൊല്ലാനേക്ക് ഒരു മടിയുമില്ല. നിന്റെ കയ്യിലിരിക്കുന്ന ദ്രോണയുടെ കുഞ്ഞിനെ നീ കൊല്ലണം, ഇല്ലെങ്കിൽ നീ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും ഞാൻ കൊല്ലും. ആരെയാണ് ഇനി കൊല്ലുന്നതെന്ന് ഞാൻ വെള്ളക്കടലാസിൽ വരച്ചതിന് ശേഷം അയച്ചു തരാം.
ശേഖരൻ ഫോണിലൂടെ അലറി. മറുവശത്തുള്ള മുഖമുടിക്കാർ ഫോൺ വെച്ചു. പക്ഷേ ശേഖരൻ അയാളെ കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. അതിനായി ശേഖരൻ തന്റെ ഫോണിലേക്ക് വന്ന അയാളുടെ നമ്പരും അത്രയും ദിവസം മുഖമൂടിക്കാരിൽ നിന്ന് ലഭിച്ച പേപ്പറുകളുമായി ശേഖരൻ ചെയറിൽ നിന്ന് വേഗത്തിൽ എഴുന്നേറ്റു. കൂടെയുള്ള സഹപ്രവർത്തകനോട് തന്റെ ഫോണിലേക്ക് വന്ന കോളുകളുടെ ലിസ്റ്റ് പരിശോധിക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ശേഖരന് സുപ്പീരിയർ ഓഫീസറിന്റെ കോൾ വന്നു. അയാളോട് സംസാരിച്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഖരന് സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു വെള്ളക്കടലാസ് നൽകി. ഫോണിൽ സംസാരിക്കുന്ന ശേഖരൻ വെള്ളക്കടലാസിലേക്ക് നോക്കി ഒന്നനങ്ങാൻ പോലും ആവാതെ തറഞ്ഞിരുന്നു. ചിത്രത്തിൽ അയാളുടെ മക്കളായ അനാമികയും അഹല്യയും കൊല്ലുമെന്ന് ഭീഷണിയും അതുപോലെ രണ്ട് പെൺകുട്ടികളുടെ ചിത്രത്തിൽ ചുവന്ന മഷി കൊണ്ട് വരച്ചിരിക്കുന്നത് കണ്ട് ശേഖരൻ കാറിലേക്ക് കയറി. വീട്ടിലേക്ക് എത്തിയ ശേഖരൻ കാണുന്ന കാശിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മക്കളെ കാണാനില്ലെന്ന് പറഞ്ഞ് കരയുന്ന ലക്ഷ്മിയാണ്. മുഖമൂടിക്കാരന്റെ കോൾ അയാൾക്ക് വന്നു. ശേഖരൻ മുറ്റത്തേക്ക് മാറിയിരുന്നു.
നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ശേഖര, എന്നെ പിന്തുടർന്ന് വരരുതെന്ന്. നീ ഒരുങ്ങിയ ഞാൻ നിന്റെ ഉത്തരവിടെ കൊല്ലുമെന്ന് പറഞ്ഞു നീ മറന്നു. എന്ത് കുട്ടികളൊന്നും ചെയ്യരുത്. ഇല്ല, ഒന്നും ചെയ്യില്ല. നിന്റെ കയ്യിലുള്ള കാശിനാഥനെ, അതായത് ദ്രോണയുടെ കുഞ്ഞിനെ നീ കൊല്ലണം. ഇല്ലെങ്കിൽ നിന്റെ പെൺകുട്ടികൾ മരിക്കും.
അവൻ ദ്രോണയുടെ കുട്ടിയല്ല, എന്റെ മകനാണ്.
അല്ല, നീ കൊക്കയിലേക്ക് നോക്കി അലർന്ന് ഞാൻ കേട്ടതാണ്. നീ നിന്റെ അനിയത്തെയും അവളുടെ കുഞ്ഞിനെയും മാറ്റിപ്പാർപ്പിച്ചെന്നെ പറ്റിക്കുകയാണ്. കൊല്ലും ഞാൻ ദ്രോണയുടെ മകനെ.
അവൻ എന്റെ മകനാണ്.
അല്ല,
ഒരു പ്രാന്തനെ പോലെ അയാൾ മറുതൽക്കൽ നിന്ന് അലറി. അയാളുടെ ഫോണിലൂടെ അനാമികയുടെയും അഹല്യയുടെയും അച്ചായെന്നുള്ള വിളി കേട്ട് ശേഖരൻ അലറിക്കരഞ്ഞു. കാശിയും കൊണ്ട് ലക്ഷ്മിയും ശേഖരനും അയാൾ പറഞ്ഞിടത്തേക്ക് പോയി. വഴിയിലൊരു ചുവന്ന വാൻ കണ്ടാൽ കാർ നിർത്താൻ അയാൾ ശേഖരനോട് പറഞ്ഞു. ആളൊഴിഞ്ഞ വഴിയിലൊരു ചുവന്ന വാൻ കിടക്കുന്ന കണ്ട് ശേഖരൻ വണ്ടി നിർത്തി. അയാളും ഭാര്യയും വിറക്കുന്ന കാലുകളോടെ വാനിനടുത്തേക്ക് കാശിയുമായി നടന്നു. വാനിന്റെ ഡോർ തുറന്ന ശേഖരനും ലക്ഷ്മിയും കണ്ടത് ചോരയിൽ കുളിച്ച് പിടയുന്ന സ്വന്തം മക്കളെ. ആ കാഴ്ച കണ്ട് ലക്ഷ്മി കണ്ണും തുറപ്പിച്ച് അലറി. ശേഖരൻ 3 വയസ്സുള്ള അനാമികയും അഹല്യയും വിറയാർന്ന കൈകളോടെ നെഞ്ചോട് ചേർത്ത് അലറി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.